2020 June 16 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 4 പേജിൽ നിന്ന് മുഖപ്രസംഗം. നിയമനങ്ങൾ സുതാര്യമാകണം. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് സുശക്തമായ PSC സംവിധാനം ഇവിടെയുള്ളത്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തത്ര വലിപ്പമേറിയ സംവിധാനമാണ് സംസ്ഥാനത്തെ PSCക്കുള്ളത്. അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾ ഏറെയുള്ളതുകൊണ്ട് PSC വഴി ഏതെങ്കിലും ഒരു നിയമനം ലഭിക്കാൻ വേണ്ടി തപസ്സിരിക്കുകയാണ് യുവജനത ഒന്നടങ്കം. നിർഭാഗ്യവശാൽ സൂചിക്കുഴയിലൂടെ ഒട്ടകത്തെ കടത്തുന്നതിലും വിഷമം പിടിച്ചതാണ് PSC വഴി ഒരു നിയമനം തരപ്പെടുത്തുന്നത്. എഴുത്തുപരീക്ഷയും അഭിമുഖവുമെല്ലാം കടന്ന് റാങ്ക് ലിസ്റ്റിൽ വല്ലവിധേനയും ഉൾപ്പെട്ടാലും നിയമനം ലഭിക്കാൻ ഭാഗ്യം തന്നെ കടാക്ഷിക്കേണ്ട സ്ഥിതിയാണ് പലപ്പോഴുമുള്ളത്. PSC സംവിധാനം നിലനിൽക്കെ തന്നെ സർക്കാർ വകുപ്പുകളിൽ മാത്രമല്ല സർക്കാർ ശമ്പളം നൽകുന്ന മറ്റു സ്ഥാപനങ്ങളിലും പുറംവാതിൽ നിയമനങ്ങൾ വൻതോതിൽ നടക്കുന്നതുകൊണ്ട് PSC നിയമനം സ്വപ്നം കണ്ടു കഴിയുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് കബളിപ്പിക്കപ്പെടുന്നത്. സംസ്ഥാന വൈദ്യുതി ബോർഡിൽ ഇത്തരത്തിൽ നടക്കാൻ പോകുന്ന അതിഭീമമായ തോതിലുള്ള ഒരു നിയമന കൊള്ളയെക്കുറിച്ച് കേരളകൗമുദി മെയിൻ സ്റ്റോറി നൽകിയിരുന്നു. ഹെൽപ്പർമാരും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരുമായി 1000-ലേറെ പേരെ കരാർ നിയമനം വഴി എടുക്കാനുള്ള നീക്കം തകൃതിയായി നടക്കുകയാണ്. കൂടുതൽ പരാതികൾ ഒഴിവാക്കാൻ വേണ്ടിയാകാം നിരവധി മണ്ഡലങ്ങളിൽ പ്രാഗൽഭ്യവും കഴിവും തെളിയിച്ചിട്ടുള്ള കുടുംബശ്രീയെയാണ് റിക്രൂട്ട്മെന്റ് ദൌത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് പ്രതിദിനം 740 രൂപയാണ് വേതനമായി നിശ്ചയിച്ചിരിക്കുന്നത്. ഹെൽപ്പർക്ക് 645 രൂപയും ഇവരുടെ യോഗ്യതയും നിയമനവുമായി ബന്ധപ്പെട്ട മറ്റു മാനദണ്ഡങ്ങളും നിശ്ചയിക്കാനുള്ള അധികാരം കുടുംബശ്രീക്ക് നൽകിയിരിക്കുകയാണ്. വൈദ്യുതി ബോർഡിന്റെ ആസ്ഥാനമായ തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവനിലും മറ്റ് ബോർഡ് ഓഫീസുകളിലുമാകും ഇവർക്ക് നിയമനം നൽകുക. നിയമനങ്ങൾ താൽക്കാലികമെന്നാണ് പറയുന്നത്. കരാർ പ്രകാരമുള്ള വേതനം ബോർഡ് കുടുംബശ്രീയെ ഏൽപ്പിക്കുന്നതൊഴിച്ചാൽ മറ്റ് ബാധ്യതകളൊന്നുമില്ലെന്നും വിശദീകരണവും ഉണ്ട്. താൽക്കാലിക ജീവനക്കാരാണെങ്കിൽ പോലും അവരെ കണ്ടെത്തേണ്ടത് അംഗീകൃത സംവിധാനം വഴി വേണമെന്ന് നിബന്ധനയുള്ളപ്പോൾ ബോർഡ് എന്തിനാണ് വളഞ്ഞ വഴി തേടുന്നതെന്നതിലാണ് സംശയം ഉയരുന്നത്. സ്ഥിരം നിയമനങ്ങൾക്ക് PSCയും താൽക്കാലിക നിയമനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളും ഉള്ളപ്പോൾ 1000-ലേറെ വരുന്ന താൽക്കാലിക ഒഴിവുകളിലേക്ക് കുടുംബശ്രീ വഴി കൂട്ടനിയമനം നടത്തുന്നതിലെ നീതികേട് തിരിച്ചറിയാതെ പോകരുത്. നിയമനങ്ങളിൽ പാലിക്കേണ്ട സുതാര്യതയും നിഷ്പക്ഷതയും പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന് ാണ് ഇതുപോലുള്ള കരാർ നിയമനങ്ങൾക്കെതിരെ സാർവത്രികമായ പ്രതിഷേധം ഉയരാറുള്ളത്. ഇന്നത്തെ തൊഴിൽ സാഹചര്യങ്ങളിൽ ഏതാനും മാസത്തേക്കുള്ള കരാർ നിയമനമാണെങ്കിൽ പോലും വിപണിയിൽ അതിന്റെ മൂല്യം വിലമതിക്കാനാവാത്തതാണ്. കരാർ നിയമനക്കാർ വർഷങ്ങളോളം ആ നിലയിൽ തുടരുന്നതും കാലക്രമേണ പലവിധ സ്വാധീനങ്ങൾ പ്രയോഗിച്ച് സ്ഥിരം നിയമനം നേടുന്നതുമൊക്കെ ഇവിടെ പതിവായി കാണുന്നതാണ്. 36 ലക്ഷത്തിൽപരം അഭ്യസ്തവിദ്യരാണ് സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. ഇവരിൽ നല്ലൊരു സംഖ്യ മറ്റു തൊഴിൽ നേടി പോയിട്ടുണ്ടാകാമെങ്കിലും സർക്കാർ കണക്കിൽ ലിസ്റ്റിലുള്ളവരെല്ലാം തന്നെ തൊഴിൽ രഹിതരാണ്. ഇവരിൽ നല്ലൊരു ഭാഗം തൊഴിലില്ലായ്മ വേതനം പറ്റുന്നവരുമാണ്. വൈദ്യുതി ബോർഡിന് അടിയന്തര ജോലികൾക്കായി താൽക്കാലിക ജീവനക്കാരെ ആവശ്യമായി വന്നാൽ ആ ദൌത്യം നിർവഹിക്കാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് സാധിക്കും. അവിടെ നിന്നുള്ള ഒരു വിളിക്കായി 10,000 പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുമുണ്ട്. പിന്നെ എന്തിനാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ സംശയമുണർത്തുന്ന കൂട്ടനിയമനങ്ങൾക്കായി സർക്കാരിന് പുറത്തുള്ള ഒരു ഏജൻസിയുടെ സഹായം തേടുന്നത്? അഴിമതിയും സ്വജനപക്ഷപാതവും ഇതുപോലുള്ള നിയമനങ്ങളുടെ കൂടപ്പിറപ്പാണെന്ന് അറിയാത്തവർ ചുരുങ്ങും. അതുമാത്രമല്ല, വൈദ്യുതി ബോർഡിൽ ഇപ്പോഴുള്ള 30,000-ൽപരം ജീവനക്കാർ തന്നെ ആവശ്യത്തിലും അധികമാണെന്ന റെഗുലേറ്ററി കമ്മീഷന്റെ റിപ്പോർട്ട് ബോർഡിന്റെ അലമാരയിൽ ഇരിക്കുമ്പോഴാണ് കോടിക്കണക്കിന് രൂപയുടെ അധിക ചെലവുണ്ടാക്കുന്ന ഈ താൽക്കാലിക നിയമനങ്ങൾ. പ്രവർത്തന ചെലവ് കൂടുന്നതിനനുസരിച്ച് ഉപഭോക്താക്കളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുക എന്ന നയം പിന്തുടരുന്ന ബോർഡ് ഇപ്പോഴത്തെ കൂട്ടനിയമനങ്ങൾക്കുള്ള സാധൂകരണം ജനങ്ങളുടെ മുൻപാകെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ കുടുംബശ്രീ വെറുമൊരു മറയാകാം. ബുദ്ധികേന്ദ്രങ്ങൾ പിറകിൽ വേറെയും ഉണ്ടായിരിക്കാം. എന്തുതന്നെയായാലും സംശുദ്ധമല്ലെന്ന പ്രതീതി സൃഷ്ടിച്ചു കഴിഞ്ഞ ഈ കരാർ നിയമനവുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുതകളും വെളിപ്പെടുത്താൻ ബോർഡിന് ബാധ്യതയുണ്ട്. വൈദ്യുതി ബോർഡിൽ മാത്രമല്ല പല സർക്കാർ വകുപ്പുകളിലും പിൻവാതിൽ നിയമനങ്ങൾ ധാരാളമായി നടക്കുന്നതിനാൽ PSC റാങ്ക് പട്ടികകൾ നോക്കുകുത്തികളാകാറുണ്ട്. നിലവിൽ 100 ലിസ്റ്റുകൾ കാലാവധി കഴിയാറായി നിൽക്കുകയാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാർച്ചിൽ കാലാവധി 3 നീട്ടിയവയാണ് ഈ റാങ്ക് പട്ടികകൾ. മാർച്ചിനും മെയ് മാസത്തിനുമിടയിൽ 19,000 ജീവനക്കാർ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചതായാണ് കണക്ക്. പല കാരണങ്ങളാൽ 4-5 PSC നിയമനങ്ങൾ നിലച്ചിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗം സ്വപ്നം കണ്ടു കഴിയുന്ന യുവതി യുവാക്കളെ കുറച്ചൊന്നുമല്ല ഇതൊക്കെ നിരാശപ്പെടുത്തുന്നത്. ഇതിനിടയിലാണ് വൈദ്യുതി ബോർഡ് പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ ഭീമമായ തോതിലുള്ള പിൻവാതിൽ നിയമനങ്ങൾക്ക് കളമൊരുങ്ങുന്നത്.